ഭാഗം രണ്ട്, പൗരസ്ത്യ സാഹിത്യ ദർശനങ്ങൾ. പേജ് 287. 50. കവി. പുണ്യ ഹിമാലയ സാനുവിൽ ഗിരിഗുഹ അലയമധ്യത്തിൽ ദേഹശുദ്ധി വരുത്തി ദർഭ വിരിച്ചിരുന്ന ശുചിയായ വ്യാസൻ ഭാരതേതിഹാസം തപസ്സുകൊണ്ടറിഞ്ഞു. യോഗസ്ഥനായിത്തീർന്ന് ജ്ഞാനം കൊണ്ട് അവൻ സർവവും അന്തരാ ദർശിച്ചു. പിന്നീട് സർവേശ്വരനായ ബ്രഹ്മാവിനോട് ഇപ്രകാരം പറഞ്ഞു: ഭഗവാൻ പരമപൂജിതമായ കാവ്യം എന്നാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മഹാഭാരതത്തിൽ നിന്നു തന്നെയാണ് ഈ ഉദ്ധരണം. ഇതിന് സദൃശ്യമായ ഒരു വർണ്ണനം വാൽമീകി രാമായണത്തിലുമുണ്ട്. അതിൻ്റെ ചുരുക്കം ഇതാണ്: രാമകഥ സമഗ്രമായി കേട്ടതിന് ശേഷം വാൽമീകി ആചമനം ചെയ്ത കൃതാഞ്ജലിയായിരുന്ന ആ കഥ പുരവലോകനം ചെയ്തു. അപ്പോൾ അത് മുഴുവനും അദ്ദേഹം ദർശിക്കുകയായി. രാമായണത്തിൽ നിന്ന് കേൾക്കുക: ശ്രുതാവസ്തു സമഗ്രം തത് ധർമാർത്ര സഹിതം ഹിതം ഉപസ്ഥ്യാപുരുഷിതക സമ്യം മുനി സ്ഥിതിത്വ കൃതാഞ്ജലി പ്രാചീനഗ്രേഷു ധർഭേഷു ധർമ്മേണാന്വേഷിതഗതി യത് സർവം ധർമ്മവീര്യേണ യഥാവത് സംപ്രപ്രശതി. വ്യാസനും വാൽമീകിയും കാവ്യത്തെ ദർശിക്കുകയാണ് ചെയ്തതെന്ന് മേൽക്കൊടുത്ത ഉദ്ധരണങ്ങൾ തെളിയിക്കുന്നുണ്ട്. ദർശനം കഴിയുമ്പോൾ വ്യാസൻ പറയുന്നത് കാവ്യം കൃതം എന്നാണ്. അന്തർജ്ഞാനം തന്നെയാണ് ആവിഷ്കരണം എന്ന് ബെനഡിക്റ്റോ ക്രോച്ചെ പറഞ്ഞത് ഓർക്കുക. താളിയോലയിലേക്ക് ഭാരതം പകർത്തുക മാത്രമാണ് പിന്നീട് വ്യാസന് ചെയ്യാനുണ്ടായിരുന്നതെന്ന് വേണം മനസ്സിലാക്കുക. വാൽമീകിയും രാമായണം കാണുന്നു. എഴുത്ത് ഒരു ബാഹ്യപ്രവർത്തനം മാത്രമാണെന്നാവാം ഈ പ്രകരണങ്ങൾ ധ്വനിപ്പിക്കുന്നത്. പേജ് 288. രണ്ടു സന്ദർഭങ്ങളിലും ധർമ്മമാർഗത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കാണുക. കാവ്യം ധർമ്മനിഷ്ഠമായിരിക്കണമെന്ന ഭാരതീയ ധാരണ ഇവിടെ സുസ്പഷ്ടമാണ്. ഭാരതരചനയെക്കുറിച്ചുള്ള ഉപാഖ്യാനത്തിൽ യോഗമെന്ന പദവും കടന്നു വരുന്നുണ്ട്. പ്രതിപാദ്യവും കാവ്യവുമായുള്ള യോഗം കാവ്യരചനയ്ക്ക് അനുഭക്ഷണീയമാണെന്നത് സൂചിപ്പിക്കുന്നു. കവിതൈവ യോഗ എന്ന് നീലകണ്ഠ ദീക്ഷിതർ പറഞ്ഞത് ഇവിടെ സ്മരിക്കാം. ഇവിടെ നിന്നും നമുക്ക് കവി ശബ്ദത്തിലേക്ക് പ്രവേശിക്കാം. ശബ്ദിക്കുക എന്നർത്ഥമുള്ള കു ധാതുവിനോട് ഈ പ്രത്യയം ചേർന്നോ നാനാർത്ഥമായ കവ് ധാതുവിനോട് ഇൻ പ്രത്യയം ചേർന്നോ കവി എന്ന പദം നിഷ്പന്നമാകുന്നതായി ശബ്ദകലാ ധ്രുമത്തിൽ കാണുന്നു. അതുപോലെ വർണ്ണിക്കുക എന്നർത്ഥമുള്ള കവ്യ ധാതുവിൽ നിന്ന് കവിശബ്ദത്തിൻ്റെ നിഷ്പത്തി സാധ്യമാണ്. കവതേ എന്ന ശബ്ദത്തിന് ശബ്ദകൽപ്പധ്രൂമം നൽകുന്ന വിശദീകരണം ശ്രദ്ധേയവും അനുഗമ്യവുമാണ്. സർവം ജനാതി സർവം വർണ്ണയതി സർവദാ സർവം ഗച്ഛതി. മേൽപ്പറഞ്ഞ ധാത്വാർത്ഥങ്ങളിൽ സൂക്ഷ്മവായനയ്ക്കുള്ള വിഭവങ്ങൾ വേണ്ടുവോളമുണ്ട്. അറിയുകയും ശബ്ദിക്കുകയും വർണ്ണിക്കുകയും ചെയ്യുന്നവനാണ് കവി. അറിവ് ദർശനമാണ്. അദ്വൈത ദർശനമെന്നും പ്രതിഭിജ്ഞാക്ഷ ദർശനമെന്നും മറ്റും വ്യവഹരിക്കുമ്പോൾ ദർശനമെന്ന പദം ജ്ഞാനത്തെയാണ് കുറിക്കുന്നത്. കാണൽ അറിയ തന്നെ ദർശനം അഥവാ ജ്ഞാനമാണ് കവിധർമ്മത്തിൻ്റെ ഒന്നാം പടി. അറിഞ്ഞതിന് ശബ്ദരൂപം നൽകുന്നതോടെ കവികർമ്മം സഫലമായിത്തീരുന്നു. അന്തർജ്ഞാനം ആവിഷ്കരണം എന്നീ പരികല്പനകളുടെ അർത്ഥം തന്നെയാണ് കവിശബ്ദത്തിൽ ഗുപ്തമായിരിക്കുന്നത്. കവി അറിയുന്നു, വർണ്ണിക്കുന്നു, എല്ലായിടത്തേക്കും ഗമിക്കുന്നു. ലോകം മുഴുവനും മനസ്സു മുഴുവനും വ്യാപിക്കുന്ന വാഗ്മയത്തിൻ്റെ സംവേദനീയതയാണ് ഗച്ഛതി എന്ന ക്രിയാപദത്തിൽ നിന്ന് വ്യഞ്ജിക്കുന്നത്. കവിതയുടെ ഫലഭാഗത്തെ പറ്റിയുള്ള ഒരു നിരീക്ഷണം ഇവിടെയുണ്ട്. അതായത് കവിതയുടെ രചനാതലം തൊട്ട് രാസാനുഭൂതി വരെയുള്ള സഞ്ചാരത്തെ കവത എന്ന ശബ്ദം സൂചിപ്പിക്കുന്നുണ്ട്. അർത്ഥത്തെ ശബ്ദവും അഭിധേയത്തെ അഭിധാനവും പ്രഖ്യായ ഉപാഖ്യയും പിന്തുടരുകയാണ്. ദൃഷ്ടിയിൽ നിന്നാണ് സൃഷ്ടി. ധ്വന്യാലോചനത്തിൽ സാരസത്വത്വം വിശദീകരിക്കുന്നതിനിടയിൽ ക്രമാത്ക പ്രഖ്യോ പാഖ്യാപ്രസര സുഖപം എന്നാണ് അഭിനവഗുപ്തൻ എഴുതുന്നത്. ധ്വന്യാലോകത്തിലെ അഭിനയ സ്തുതിയിൽ ആനന്ദവർദ്ധൻ പ്രയോഗിക്കുന്ന ദൃഷ്ടി എന്ന പദത്തെ അഭിനവഗുപ്തൻ ദൃഷ്ടിരീതി പ്രതിഭാരൂപ എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. പേജ് 289. ശിവന്റെ മൂന്നാം കണ്ണുപോലെ കവിപ്രതിഭ ത്രികാലവർത്തികളായ ഭാവങ്ങൾ കാണുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. സാഹി ചക്ഷൂർ ഭഗവത സ്തൃതീയമതീ ഗീയതേ യേന സാക്ഷാത്കാരേ ചെയ്ത ഭാവസ്ത്രമില കാല്യവർത്തിന. ക്രാന്തദർശിയാണ് കവി. റാന്തദർശനം കടന്ന കാലാണത്. ഭട്ടദൗതത്തിൻ്റെ പ്രസിദ്ധമായ കാരിക നോക്കുക. നാന്യറാശി കവിരുദുക്ത മൃഷിഷ്കല ദർശനാത് ദർശനാത് വർണ്ണനാത് വാബിരൂഢ ലോകേ കവിശ്രുതി വിചിത്ര ഭാവധർമാംശ തത്വപ്രഖ്യാച ദർശനം. ഋഷിയല്ലാത്തവൻ കവിയല്ല, ദർശനശക്തിയാണ് ഒരാളെ ഋഷിയാക്കുന്നത്. ദർശനത്തിനും വർണ്ണത്തിനുമുള്ള ദക്ഷത മൂലമാണ് ഒരാൾ കവിയായി അറിയപ്പെടുക. ദർശനം വിചിത്ര ഭാവധർമാംശത്തെ പ്രഖ്യയാണ്. ഭട്ടനായകൻ്റെ ഹൃദയദർപ്പണത്തിൽ നിന്ന് അഭിനവഗുപ്തനും മറ്റും ഉദ്ധരിച്ചിട്ടുള്ള കാരികളുടെ കൂട്ടത്തിലൊന്ന് ഇപ്രകാരം തുടങ്ങുന്നു. നമസ്ത്രൈലോക നിർമ്മാണ കവയേ ശംഭവ നമ. ഈ നമസ്ക്രിയയിൽ ത്രൈലോക്യ നിർമ്മാണ കവിയായി ശിവനെ സങ്കല്പിച്ചിരിക്കുന്നു. നിർമ്മാതാവ് എന്നോ കവി എന്നോ മാത്രമല്ല പ്രയോഗിക്കേണ്ടിരിക്കുന്നുള്ളൂ. കവി നിർമ്മാതാവ് മാത്രമല്ല എന്നതുകൊണ്ടാവണം നിർമ്മാണ കവി എന്ന് ഭട്ടനായകൻ കുറിക്കുന്നത്. നിർമ്മാണത്തിന് മുമ്പ് ഉണരേണ്ടതായ വെളിവുകളെ കൂടി വ്യഞ്ജിപ്പിക്കുകയാണ് ഇവിടെ കവിശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. ശംഭു വെറും കവിയല്ല, ത്രൈലോക നിർമ്മാണ കവിയാണ്. കവിയുടെ വിശ്വരൂപം സാധാരണ കവിയും തൻ്റെതായൊരു ചെറിയ ത്രൈലോകത്ത് തന്നെയാണല്ലോ സങ്കല്പിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. സങ്കല്പനത്തിനും സംരചനയ്ക്കും ഒരു തൃതീയ ചക്ഷുസ് അയാൾക്ക് ഉണ്ടായിരിക്കണം. യാജ്ഞവാൽക്യൻ പറയുന്നു, നനഞ്ഞ വിറകിൽ നിന്നുയരുന്ന തീയിൽ നിന്ന് നാനാപ്രകാരേണ ധൂമപടലം പുറപ്പെടുന്നതുപോലെ ഹേ മൈത്രേയി, ഇത് ഈ മഹത്തായ ഭൂതത്തിൻ്റെ നിശ്ചിതമാകുന്നു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇതിഹാസം, പുരാണം, വിദ്യകൾ, ഉപനിഷത്തുകൾ, ശ്ലോകങ്ങൾ, സൂത്രങ്ങൾ, മന്ത്രവിവരണങ്ങൾ, വ്യാഖ്യാനങ്ങൾ എന്നിവയെല്ലാം ഇവൻ്റെ തന്നെ നിശ്ചിതങ്ങളാണ്. കവിയെ ബ്രഹ്മമാക്കുന്നു ബൃഹദ്രാരണകം. കവി നിർമ്മനീക്ഷണ പ്രപരിഭൂ സ്വയംഭൂ എന്ന ഈശ്വാവ്യാസത്തിൽ നാം വായിക്കുന്നു. ഉപനിഷത് സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റുമ്പോൾ ഈ മന്ത്രഭാഗത്തിന് കവി സർവജ്ഞനും എല്ലാറ്റിനും മീതയുള്ളവനും സ്വയംഭൂവുമാകുന്നു. പേജ് 290 എന്നർത്ഥം കിട്ടുന്നു. കവി സ്വയംഭൂവാണ്. കവിത്വത്തിൻ്റെ നൈസർഗികതയെ സംബന്ധിച്ച ഒരാർഷ കൽപ്പനയായി ഈ പ്രകരണത്തെ വ്യാഖ്യാനിക്കാം. എന്തുകൊണ്ടാണ് ഋഗ്മന്ത്രങ്ങൾ സവിതാവിനെയും അഗ്നിയെയും സോമത്തെയും കവിശബ്ദം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്? ബ്രഹ്മത്തിലേക്കുള്ള പ്രതീക വഴികളാണ് സൂര്യാഗ്നി സോമാദികൾ എന്നതുകൊണ്ട് തന്നെ. ബ്രഹ്മം ജ്ഞാനമാകുന്നു. ജ്ഞാനവും കവിശബ്ദവും തമ്മിലുള്ള ബന്ധത്തിലാണ് ഇവിടെയും ഊന്നൽ. ജ്ഞാനത്തിൻ്റെ വാഗ്രൂപമാണ് മന്ത്രം. ബ്രഹ്മത്തിൻ്റെ ഉരിയാടലാണ് വാക്കെന്ന് ബൃഹദ്രാരണകത്തിൽ പറഞ്ഞിട്ടുണ്ട്. താൻ അറിയുന്നതും തന്നിൽ ഉദിക്കുന്നതുമായ ലോകം വാക്കായി മാറുമ്പോൾ കവിത പിറക്കുന്നു. കവി ഋഷിയും ഋഷി കവിയുമായതുകൊണ്ടാണ് കാവ്യരചനയ്ക്ക് സമാധി അനിവാര്യമാണെന്ന് സാഹിത്യമീമാംസകർ കരുതുന്നത്. രാജശേഖരൻ കാവ്യമീമാംസയിൽ എഴുതുന്നു, കാവ്യകർമ്മണി കവേ സമാധി പരം വ്യാപ്രാധയേ ഇതി ശ്യാമവേദ. കാവ്യവേമ്രാദം എന്ന് കുന്തകൻ്റെ വാക്രോക്തി ജീവിതത്തിൽ കാണാം. കാവ്യാനന്ദം ബ്രഹ്മാനന്ദ സദൃശമാണെന്ന് ഭാരതീയ മനസ്സ് ദർശിക്കുന്നു. ആധുനിക ഭാരതീയ കാവ്യ മീമാംസകനായ ശ്രീ അരവിന്ദൻ എഴുതുന്നു, സൈറ്റ് ഈസ് ദ എസെൻഷ്യൽ പോയറ്റിക് ഗിഫ്റ്റ്. തന്നിൽ തന്നെ ഈ വിശ്വത്തെയും പ്രകൃതിയെയും ഈശ്വരനെയും സർവ്വജീവജാലങ്ങളെയും ആദർശിക്കുകയും വാഗ്ബിംബങ്ങളിലൂടെ തൻ്റെ കാഴ്ചയെ ആവിഷ്കരിക്കുകയും ചെയ്യുന്നവനാണ് കവിയെന്ന് ശ്രീ അരവിന്ദൻ സ്പഷ്ടമാക്കുന്നുണ്ട്. കവിയുടെ അവഹിത ചിത്തം അർത്ഥങ്ങളെ കാണുന്നു എന്നാണ് വാമനൻ പറയുക. ദ്രഷ്ടാവാണ് കവിയെന്ന് അഭാരതീയരും പറഞ്ഞിട്ടുണ്ട്. റിംബോയിൽ നിന്നും ഒരു വാക്യം കേൾക്കുക. ഐ വാണ്ട് ടു ബി പോയറ്റ് ആൻഡ് ഐ ആം വർക്കിംഗ് ടു മേക്ക് മൈസെൽഫ് ഈസിയർ.